ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ അഞ്ചാമത്തെ ആയത്ത്. തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിന്മേലാണവർ, അവർ തന്നെയാണ് വിജയികൾ. ഹിദായത്തിലാക്കണമേ എന്ന ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ഉത്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മുമ്പുള്ള രണ്ട് ആയത്തുകളിലായി എണ്ണിപ്പറഞ്ഞ 6 സവിശേഷതകൾ ഉൾക്കൊണ്ട് മുത്തക്കികളായി ജീവിക്കുന്നവർക്കുള്ളതാണ് സന്മാർഗം. അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുക. അവർക്കാണ് ഖുർആൻ യഥാരൂപത്തിൽ മാർഗദർശകമാവുക. അത്യന്തികമായ വിജയവും അവർക്കുള്ളത് തന്നെ. രണ്ട് തരം ഹിദായത്തുകളാണുള്ളതെന്ന് ഖുർആൻ പദശാസ്ത്രജ്ഞനായ ഇമാം റായിബ് അൽ ഇസ്ഫഹാനി തൻ്റെ അൽ മുഫറദാത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മാർഗം കാണിക്കുകയാണ്. തെളിവുകളും സദുപദേശങ്ങളും വഴി മാർഗദർശനം ചെയ്യുന്നതിനാണ് ഹിദായത്തു ദലാലത്തു വൽ ബയാൻ എന്ന് പറയുക. പ്രവാചകന്മാർ വന്നതും വേദങ്ങളിൽ അവതരിപ്പിച്ചതുമെല്ലാം ഈ ഒന്നാമത്തെ വിഭാഗം ഹിദായത്തിന് വേണ്ടിയാണ്. മാർഗദർശികളായ പ്രവാചകന്മാരെ എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ 13 അധ്യായത്തിൽ 7 സൂക്തത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മനുഷ്യരെ മൊത്തത്തിൽ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. നേർമാർഗത്തിലേക്ക് തന്നെയാണ് താങ്കൾ വഴി കാണിക്കുന്നത് എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. 42 അധ്യായത്തിൽ 52 സൂക്തം. തൗറാത്ത് മൂസാനബിയുടെ സമുദായത്തിനും 5 അധ്യായം 44 സൂക്തം. ഇഞ്ചിയിൽ ഈസാനബിയുടെ സമുദായത്തിനും 5 അധ്യായം 46 സൂക്തം. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മൊത്തത്തിലുമുള്ള 2 185 സൂക്തത്തിലൂടെ മാർഗദർശകമാണെന്ന് പറഞ്ഞത് അവയെല്ലാം നിർവഹിക്കുന്ന ദൗത്യം ഹിദായത്തുൽ ബയാനാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അന്തിമ പ്രവാചകനിലൂടെ അവതീർണമായ മാർഗദർശക വെളിപാട് എന്ന നിലയിൽ മനുഷ്യർക്കെല്ലാം ശരിയായ ആദർശവും കളങ്കമില്ലാത്ത ജീവിത രീതിയും എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഖുർആൻ. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതുതന്നെയാണ്. ഹിദായത്തിൻ്റെ രണ്ടാമത്തെ നിർവചനം ലക്ഷ്യത്തിലേക്ക് ശാന്തമായും അനുകമ്പയോടെയും നയിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്ന ഹിദായത്തു തൗഫീഖ് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു നേർമാർഗത്തിലാക്കുന്നവരാരോ അവരാണ് സന്മാർഗത്തിലായവർ. അവൻ ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കിയാൽ അവർക്ക് വഴി കാണിക്കാൻ കഴിയുന്ന സഹായികളെ ഒന്നും കാണാൻ നിനക്കാവില്ല. 18 അധ്യായം 17 സൂക്തത്തിലൂടെ പറഞ്ഞത് ഈ രണ്ടാമത്തെ തരം ഹിദായത്തിനെ കുറിച്ചാണ്. അവരെ നേർവഴിയിലാക്കേണ്ടത് താങ്കളല്ല, അള്ളാഹുവാണ് അവൻ നിശ്ചയിക്കുന്നവരെ നേർവഴിയിലാക്കുക. 2 272 വചനം എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുമ്പോൾ ഹിദായത്തു തൗഫീഖിൽ പ്രവാചകന് പോലും ഓഹരിയൊന്നുമില്ല എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാവുന്നത്. താൻ സ്നേഹിക്കുന്നവരിൽ ചിലർ സത്യമാർഗത്തിലെത്തിയിരുന്നെങ്കിൽ എന്ന പ്രവാചകന്റെ ആഗ്രഹത്തോടുള്ള പടച്ചവന്റെ പ്രതികരണത്തിൽ നിന്ന് ഇക്കാര്യം ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. താങ്കൾ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. 28 അധ്യായത്തിലെ 56 സൂക്തം. പടച്ചവനാണ് ഹാദി, അത്യന്തികമായ മാർഗദർശി. രണ്ടു തരം ഹിദായത്തുക്കളും സംഗമിക്കുകയാണ് ഖുർആനിൽ. മനുഷ്യർക്കെല്ലാമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യർക്കെല്ലാമുള്ള ഹുദ ആയി ഖുർആൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. 2 185 വചനത്തിലൂടെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുളുകളിൽ കഴിയുന്നവരെ ദിവ്യപ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണത്. ജനങ്ങളെ അവരുടെ നാഥൻ്റെ അനുമതിയോടെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായി താങ്കൾക്ക് അവതീർണമായ ഗ്രന്ഥം. 14 വചനം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയുന്നത്. വേദഗ്രന്ഥം എന്ന നിലയിലുള്ള ഖുർആനിൻ്റെ ഒന്നാമത്തെ ദൗത്യമാണത്. അതോടൊപ്പം തന്നെ മുത്തഖികളെ പ്രത്യേകമായി അള്ളാഹു ഖുർആനിലൂടെ അവരുടെ ലക്ഷ്യമായ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഖുർആൻ അവരുടെ വഴികാട്ടി മാത്രം, നയിക്കുന്നത് അള്ളാഹുവാണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള വിജയം മുത്തഖികൾക്കുള്ളതാണ്. അധികാരമോ സമ്പത്തോ സൗന്ദര്യമോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല ഇഹലോകത്തെ വിജയം, സംതൃപ്തമായ മനസ്സാണ്. മുത്തഖികൾക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണത്. തങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹു തങ്ങളുടെ സംരക്ഷകനുമാവുമ്പോൾ ലഭിക്കുന്ന മനസ്സംതൃപ്തി. അതേക്കുറിച്ച് ദൈവദൂതർ പറഞ്ഞത് ഇങ്ങനെയാണ്, സമ്പത്ത് ഹൃദയത്തിലാണ്, ദാരിദ്ര്യവും ഹൃദയത്തിലാണ്. ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും ഹൃദയം സമ്പന്നമായവനെ അതൊന്നും തന്നെ ബാധിക്കുകയില്ല. ഇഹലോകത്തിൽ തനിക്ക് എത്ര തന്നെ ഉണ്ടായാലും ഹൃദയം ദരിദ്രമായവൻ സംതൃപ്തനാവുകയില്ല. സ്വന്തത്തിൻ്റെ അത്യാഗ്രഹമല്ലാതെ അവനെ അപായപ്പെടുത്തുന്നില്ല തീർച്ച. അബൂദറിൽ നിന്ന് അൽ മുഅജ്ജമുൽ കബീറിൽ സഹീഹായ സനദോടെ നിവേദനം ചെയ്തത്, ഖുർആൻ മുത്തഖികളെ ആത്യന്തികമായി നയിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ വിജയത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമായവർക്ക് ലഭിക്കുന്ന സ്വർഗപ്രവേശം തന്നെയാണ് ആ വിജയം, യഥാർത്ഥ വിജയം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അവർ ജീവിതത്തെ അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമാക്കിയത്. ദൈവപ്രീതിയുടെ പ്രകാശനം നടക്കുന്ന വേദിയാണ് മരണാനന്തര ജീവിതം. സ്വർഗത്തിലാവുക എന്നതാണ് വിജയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലാവുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ. മൂന്നാം അധ്യായത്തിൽ 185-ാമത് സൂക്തത്തിലൂടെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിജയമാണ് മുത്തഖികൾ ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി തന്നെ. എന്തിനായിരിക്കും അവർ സന്മാർഗത്തിലാണ് എന്ന കേവല പ്രയോഗത്തിന് പകരം അവർ സന്മാർഗത്തിന്മേലാണ് എന്ന് ഖുർആൻ പ്രയോഗിച്ചത്? അതിന്മേൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ച അല ഇവിടെ മുത്തഖികളുടെ ഉയർച്ചയെ ദ്യോതിപ്പിക്കുന്നു. അവർ ഹുദയിൽ ചെന്നുപെട്ടതല്ല, ബോധ്യത്തോടെ ഹുദ സ്വീകരിച്ചതാണ് എന്നും അതിൽ സംശയലേശമന്യെ തലമുയർത്തി നിൽക്കുന്നവരാണെന്നും ഈ പ്രയോഗം വ്യക്തമാക്കുന്നു. ആശയങ്ങൾ കൃത്യമായി പ്രയോഗിക്കുന്ന ഖുർആനിൻ്റെ മനോഹാരിതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണ് ഈ വചനത്തിൽ അവർ എന്ന് രണ്ട് തവണ ആവർത്തിച്ചത്? തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലുള്ള അവരാണ് വിജയികൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ തന്നെ ഈ ആയത്തിൻ്റെ ആശയം ലഭിക്കുകയില്ലേ? എന്തിന് രണ്ട് തവണ അവർ എന്ന് ആവർത്തിച്ച് പറയണം? പരിശുദ്ധ ഖുർആനിനെ സുന്ദരമാക്കുന്ന ഭാഷാ ശൈലികളിലൊന്നാണിത്. തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാണവർ എന്ന ആദ്യത്തെ വചനഖണ്ഡം അവരുടെ സ്ഥാനം പ്രത്യേകം എടുത്തു കാണിക്കുമ്പോൾ അവർ തന്നെയാണ് വിജയികൾ എന്ന രണ്ടാമത്തെ ഖണ്ഡം അവർക്ക് ലഭിക്കാനുള്ള വിജയത്തെ പ്രത്യേകമായി ശാക്തീകരിച്ച് പ്രകടിപ്പിക്കുന്നു. ഹിദായത്തും ഫലാഹും മുത്തഖികൾക്ക് ഉറപ്പാണെന്ന വസ്തുത ശക്തമായി പ്രകടിപ്പിക്കുകയാണിവിടെ. മുത്തഖികളുടെ എടുത്തു പറഞ്ഞ 6 സവിശേഷതകളുള്ളവർക്ക് മാത്രമാണ് സന്മാർഗവും വിജയവും നേടാൻ കഴിയുകയെന്നും ഈ ആവർത്തനം സൂചിപ്പിക്കുന്നു. ഖുർആൻ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന അതിലെ ഒന്നാമത്തെ ആശയക്കൂട്ടം ഈ വചനത്തോടെ അവസാനിക്കുകയാണ്. ഖുർആൻ മാർഗദർശകമായി തീരുന്ന മുത്തഖികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വചനക്കൂട്ടം ആരംഭിച്ചത് ഹിദായത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതും ഹിദായത്തിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ. മുത്തഖികൾക്കുള്ള ഹുദയായ കിതാബിലൂടെ ജീവിച്ചാൽ റബ്ബിൽ നിന്നുള്ള ഹുദയും അതിൻ്റെ സ്വാഭാവികതയായ വിജയവുമുണ്ടാകുമെന്ന പാഠം നൽകുന്നതാണ് ഈ പഞ്ചവചനക്കൂട്ടം. ഹുദായുടെ ചക്രത്തിനകത്താണ് ഈ വചനക്കൂട്ടത്തെ അള്ളാഹു വിന്യസിച്ചിരിക്കുന്നത്. ഹുദയിൽ നിന്ന് തുടങ്ങി ഹുദയിൽ അവസാനിക്കുന്ന പഞ്ചവചനക്കൂട്ടം. ഇതേപോലെയുള്ള ചാക്രിക വചനങ്ങൾ ഖുർആനിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഖുർആനിനെ അദ്വിതീയവും അനുകരിക്കാനാവാത്തതുമാക്കുന്ന നിരവധി സവിശേഷതകളിലൊന്നാണിത്.